السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഹിജറ കലണ്ടർ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇൻഷാല്ലാ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേകമായി പരാമർശിക്കാനുള്ള കാരണം, ഹിജറ വർഷം 1435 നമ്മളോട് വിട പറയുകയും 1436 ഹിജറ വർഷം ആരംഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഹിജറ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടും, മുസ്ലിങ്ങൾക്ക് പോലും ഇങ്ങനെയൊരു കലണ്ടറിനെ കുറിച്ച് തീരെ അറിയാതിരിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രസക്തി, ഇതിൻ്റെ പ്രാധാന്യം ഇതെന്തുകൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളത് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ കാര്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഹിജറ കലണ്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒന്നല്ല. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ പേരിൽ കലണ്ടർ രൂപീകരിക്കപ്പെടുന്നത്. ലോകത്ത് പലതരത്തിലുള്ള കലണ്ടറുകളുണ്ട്. ഇന്ന് ലോകത്ത് മൊത്തം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സൗരവർഷ കലണ്ടർ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ, അതേപോലെ തന്നെ പുരാതനമായ പല നാടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുരാതനമായ പല കലണ്ടറുകളും ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. മുസ്ലിങ്ങൾ പോലും ഇന്ന് അവലംബിക്കുന്നത് ഈ ഗ്രിഗോറിയൻ കലണ്ടറാണ് എന്നുള്ളത് ഒരു ചരിത്രപരമായ വൈരുദ്ധ്യമാണ്. ഒരിക്കലും പ്രമാണങ്ങളോട്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് നീതീകരിക്കുന്ന, ഒട്ടും നീതി കാണിക്കുന്ന ഒരു സമീപനമല്ല മുസ്ലിങ്ങളിൽ നിന്നുണ്ടാവുന്നത് എന്നത് ഒരു സത്യമാണ്. സൗരവർഷ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം, ഗ്രിഗോറിയൻ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം, സൂര്യന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങളും വർഷങ്ങളും കൊല്ലം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഹിജറ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമാക്കുന്നത് ചന്ദ്രന്റെ പിറവിയാണ്. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹിജറ കലണ്ടർ. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ കലണ്ടർ രൂപീകരിക്കപ്പെട്ടു, ഹിജ്റ കലണ്ടർ. അതുവരെ ചരിത്രത്തെ പഠിക്കുവാനും ചരിത്രത്തെ വിശദീകരിക്കുവാനും ചരിത്രത്തെ മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനും വേറെ ചില സംവിധാനങ്ങളായിരുന്നു അറബികൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇൻഷാല്ലാ നമ്മളത് സമയത്തിനനുസരിച്ച് വിശദീകരിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടം ഏതാണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് 16 അല്ലെങ്കിൽ 17 അല്ലെങ്കിൽ 18 ഈ കാലഘട്ടത്തിലാണ് ഹിജ്റ കലണ്ടർ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. ഹിജ്റ വർഷം 16, 17, 18 ഇങ്ങനെ രണ്ട് മൂന്ന് പ്രബലമായ അഭിപ്രായങ്ങളാണ് ചരിത്രകാരന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രത്യേകമായ ഒരു കലണ്ടർ രൂപീകരിക്കാൻ ചില സാഹചര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബസ്റയിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പ്രഗൽഭ സഹാബിയാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കത്തെഴുതി. ആ കത്തിലുണ്ടായിരുന്നത് ഇന്നഹു യഅതീന മിൻക കുതുബുൻ ലൈസ ലഹാ താരിഖുൻ, താങ്കളിൽ നിന്നും ചില ലെറ്ററുകൾ ചില രേഖകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും കൃത്യമായ താരിഖ് അതിനൊന്നും കൃത്യമായ ഡേറ്റ് ഇല്ല, തീയതിയില്ല, അത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നു. ഇതേപോലെ തന്നെ വേറെ ചില റിവായത്തുകളിൽ കാണാം സാമ്പത്തികമായ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ശഅബാൻ മാസത്തിലായിരുന്നു ആ ഇടപാട് നടത്തേണ്ടത്, ചെക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. എന്നാൽ അത് ഏത് ശഅബാനിലാണ്, ഈ വർഷത്തെ ശഅബാനിലാണോ, അതല്ല വരാനിരിക്കുന്ന ശഅബാനിലാണോ, അതല്ല കഴിഞ്ഞുപോയ ശഅബാനിലാണോ, അത് നിർണയിക്കുന്നതിന് പ്രയാസങ്ങളുണ്ടായി. ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഒരുപാട് വികസിച്ചു, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നുവന്നു, ഒരുപാട് പുരോഗതികൾ ഉണ്ടായി, സാമ്പത്തികമായ അഭിവൃദ്ധി മുസ്ലിം ലോകത്തിനുണ്ടായി. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടിയിരുന്നു. പക്ഷേ ആ കാര്യങ്ങൾ കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായ ചിട്ടയോടുകൂടി നടത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെ ചില പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ വിളിച്ചുകൂട്ടി. ചരിത്രത്തിൽ കാണുന്നത് ഫജമഅ ഉമറു അസ്സഹാബ ഫസ്തശാറഹും, ഏതൊരു വിഷയമുണ്ടായാലും കാര്യങ്ങൾ ശൂറാ ചെയ്ത് തീരുമാനിക്കണം. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ നേരിട്ട സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ വിളിച്ചുകൂട്ടി അവരുമായി ശൂറ നടത്തി. നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കണം, തീയതി നിശ്ചയിക്കണം, അതിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗമുണ്ടാക്കണം എന്ന് സഹാബത്തിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു. ചിലർ പറഞ്ഞു പേർഷ്യക്കാർ ചെയ്യുന്നത് പോലെ നമുക്ക് തീയതി കണ്ടെത്താൻ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പേർഷ്യക്കാർ ചെയ്യുന്നത് ഓരോ രാജാവ് അധികാരമേൽക്കുമ്പോൾ ആ രാജാവിലേക്ക് ചേർത്തിക്കൊണ്ട് ഇന്ന രാജാവ് ആ രാജാവിന്റെ ഇന്ന രാജാവ് രണ്ടാമൻ മൂന്നാമൻ ഈ രൂപത്തിൽ ഈ രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലത്തെ ഒരു രീതി നമുക്ക് സ്വീകരിക്കാം. ഫക്കരിഹ സ്വഹാബത്ത് ദാലിക, സ്വഹാബത്ത് അത് വെറുത്തു. ഫഖാല ബഅദുഹും, മറ്റു ചിലർ പറഞ്ഞു അരിഹോ ബി താരിഖ് റോം, റോമക്കാർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം, റോമക്കാരുടെ കലണ്ടർ പോലെ നമുക്ക് ആ ഒരു രീതി നമുക്കും സ്വീകരിക്കാം. എന്നാൽ അതും സ്വഹാബത്ത് അംഗീകരിച്ചില്ല. ഇവിടെ പ്രത്യേകമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് വലിച്ചെറിഞ്ഞ ഈ ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ ജൂലിയൻ കലണ്ടറാണ് ഇന്നത്തെ ഇസ്ലാമിക നാടുകളിൽ പോലും അടിസ്ഥാന കലണ്ടറായി സ്വീകരിച്ചിരിക്കുന്നത് എന്നത് വല്ലാത്തൊരു വൈരുദ്ധ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ ആ കലണ്ടറാണ് ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്നത് എന്നത് ഒരു വിരോധാഭാസമാണ് യഥാർത്ഥത്തിൽ.
അതും അവൻ അംഗീകരിച്ചില്ല. കാരണം അത് റോമക്കാരുടേതാണ്, മറ്റത് പേർഷ്യക്കാരുടേതാണ്. അങ്ങനെ വീണ്ടും ചർച്ചകൾ വന്നു. സഹാബികളിൽപ്പെട്ട മറ്റു ചിലർ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ രൂപീകരിക്കാം, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ. വഖാല അഖറുൻ, മറ്റു ചിലർ പറഞ്ഞു, മിൻ മബ്അസിഹി, അത് വേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹിസ്സലമയുടെ നബുവത്ത്, അദ്ദേഹം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് അത് വലിയൊരു അനുഗ്രഹമാണല്ലോ ലോകത്തിന്, അതിനടിസ്ഥാനമാക്കി നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കാം. വഖാല അഖറുന, മറ്റു ചിലർ, വേറെ ചില ആളുകൾ, അങ്ങനെ പല അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. അവസാനം മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമുക്ക് ഹിജ്റയെ, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമുക്ക് ഹിജ്റയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കലണ്ടർ രൂപീകരിക്കാം. അത് ഉമർ റളിയല്ലാഹു തആല അൻഹു അംഗീകരിച്ചു, സഹാബത്തും അംഗീകരിച്ചു. അതിന് കാരണമുണ്ടായിരുന്നു, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹിജ്റ, അതായത് മദീനയിലേക്കുള്ള പലായനം. മുസ്ലിം ലോകത്തിന് ആധിപത്യം ലഭിച്ചത്, മുസ്ലിങ്ങളൊരു ശക്തിയായി വളർന്നത്, അസത്യത്തെ പരാജയപ്പെടുത്തിയത്, മക്ക വിജയം നടന്നത്, ഇങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്നത്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധങ്ങൾ നടന്നത്, ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി നമുക്ക് കലണ്ടർ രൂപീകരിക്കാം എന്ന അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു കലണ്ടർ രൂപീകരിച്ചത്. അതുകൊണ്ടാണ് ഈ കലണ്ടറിന് എന്ത് പേര് കിട്ടിയത്? ഹിജറ കലണ്ടർ എന്ന പേര് ലഭിക്കാനുള്ള കാരണം. അങ്ങനെ ആ പേരതിന് സ്വീകരിച്ചു. ഇനി മുതൽ മുസ്ലിങ്ങൾ ചരിത്രത്തെ അളക്കേണ്ടത്, ചരിത്രത്തെ വായിക്കേണ്ടത്, സംഭവങ്ങളെ വിലയിരുത്തേണ്ടത് അവർ അവരുടെ തീയതിയും ബാക്കിയുള്ള നമുക്ക് തീരുമാനിക്കേണ്ടത് ഹിജറ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായ രീതി ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് ഈ ഹിജറ കലണ്ടർ നിലവിൽ വന്നതോടുകൂടി ഉണ്ടായിത്തീർന്നു. അതോടുകൂടിയിട്ട് പിന്നീട് മുസ്ലിങ്ങളുടെ ചരിത്രത്തെ അളക്കുന്നത് ഹിജറ വർഷം, ബദർ യുദ്ധം നടന്നത് ഹിജറ രണ്ടാം വർഷം, അതേപോലെ തന്നെ പലതും ഇസ്ലാമിലെ ഇബാദത്തുകൾ നിർബന്ധമാക്കപ്പെട്ടത് നമ്മൾ പറയും ഹിജറ രണ്ടാം വർഷം, അതേപോലെ തന്നെ പല യുദ്ധങ്ങളും നടന്നത് അല്ലെങ്കിൽ ഇന്നന്ന സംഭവങ്ങൾ നടന്നത് അത് ഹിജറക്ക് മുമ്പാണ് അല്ലെങ്കിൽ ഹിജറക്ക് ശേഷമാണ്. ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ രീതി, കൃത്യമായ ഒരു ചരിത്രത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കലണ്ടർ, ഒരു തീയതി വ്യവസ്ഥാപിതമായി തന്നെ മുസ്ലിം ലോകത്ത് നിലവിൽ വരികയുണ്ടായി. പിന്നീട് മറ്റൊരു പ്രശ്നം, ഈ കലണ്ടർ 12 മാസങ്ങളാണ് അതിലുള്ളത്, 12 ചാന്ദ്രമാസങ്ങളാണ് അതിലുള്ളത്. ആ കലണ്ടറിന്റെ വർഷത്തിന്റെ ആരംഭം ഏത് മാസത്തിലായിരിക്കണം, ആ വർഷാരംഭം ഏത് മാസം കൊണ്ടായിരിക്കണം, പിന്നീട് അവർ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അതിലും ഇതേപോലെ തന്നെ ചർച്ചകൾ നടന്നു. ചില ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവൽ മാസം നമുക്ക് വർഷത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കാം. എന്നാൽ വേറെ ചില ആളുകൾ പറഞ്ഞു റമദാനിലായിക്കോട്ടെ, കാരണം വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നത് വിശുദ്ധ റമദാനിലാണല്ലോ. വേറെ ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ, പല തീയതികൾ, പല മാസങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും കടന്നു വന്നു. ഒടുവിൽ തീരുമാനിക്കപ്പെട്ടത് മുഹറം ഹിജറ കലണ്ടറിന്റെ ആദ്യത്തെ മാസമായി പരിഗണിക്കാൻ സഹാബത്ത് തീരുമാനിച്ചു. അതിന് കാരണമുണ്ടായിരുന്നു, പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് തന്നെ വർഷത്തിൽ 12 മാസങ്ങൾ ഉണ്ടായിരുന്ന, ആ 12 മാസങ്ങളുടെ തുടക്കം മുഹറമായിരുന്നു. മുഹറമായി ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ കണക്കാക്കിയിരുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും വർഷത്തിന്റെ തുടക്കമായിട്ട് കണക്കാക്കിയിരുന്നത് മുഹറം മാസം തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ മുഹറം മാസം ഈ ഹിജറ കലണ്ടറിന്റെ തുടക്കമായി, ഒന്നാമത്തെ മാസമായി പരിഗണിക്കാനുള്ള മറ്റൊരു കാരണം, ഹിജറ പോകാനുള്ള, ഹിജറ കലണ്ടറാണല്ലോ കലണ്ടറിന്റെ പേര്, ഹിജറ പോകാനുള്ള തീരുമാനങ്ങൾ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ ബയത്തുൽ അഖബ, അത് ഒന്നാമത്തെ ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതൊക്കെ നടക്കുന്നത് ദുൽഹിജ്ജയിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് അടുത്ത മാസം മുഹറം മാസമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു കാരണം പറയുന്നത്, ഇസ്ലാമിക ലോകത്തെ ഖലീഫമാർ, അതേപോലെ തന്നെ ഗവർണർമാർ, അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ മക്കയിലെത്തുന്നത് ദുൽഹിജ്ജയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം കാണാം, പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം, ഭാവി തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെ അവർ പിരിഞ്ഞു പോകുന്നു. മുഹറം മാസം മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ട പ്ലാനുകളും പദ്ധതികളും അവർ തയ്യാറാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹറമാക്കാം എന്നവർ തീരുമാനിച്ചു. ഇതേപോലെ തന്നെ നാല് പവിത്രമായ മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് മുഹറം. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പോലും അതിനെ ആദരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. എന്താണെങ്കിലും ഹിജറ കലണ്ടർ രൂപീകൃതമായി. ആ ഹിജറ കലണ്ടറിന്റെ ഒന്നാമത്തെ മാസമായിട്ട് മുഹറം മാസം നിലവിൽ വന്നു. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് കലണ്ടറായി. ഈ കലണ്ടറാണ് യഥാർത്ഥത്തിൽ ഹിജറ കലണ്ടർ എന്നറിയപ്പെടുന്നത്. ഹിജറ വർഷം നേരത്തെ പറഞ്ഞതുപോലെ 16, 17 അല്ലെങ്കിൽ 18 ഈ വർഷത്തിലാണ് ഈ ഉമർ റളിയല്ലാഹു ചർച്ച നടത്തുകയും ഇങ്ങനെ ഒരു കലണ്ടർ രൂപീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഹിജറ കലണ്ടറിന്റെ അടിസ്ഥാനം ചന്ദ്രന്റെ പിറവി അടിസ്ഥാനമാക്കിയാണ്, ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയാണ് ഹിജറ കലണ്ടർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതെന്തുകൊണ്ട് ഈ രൂപത്തിൽ രൂപീകരിക്കപ്പെട്ടു? എന്തുകൊണ്ട് ചന്ദ്രനെ അടിസ്ഥാനമാക്കി? എന്തുകൊണ്ട് സൂര്യനെ അടിസ്ഥാനമാക്കിയില്ല എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിജറ കലണ്ടറിനെ പോലും മുസ്ലിങ്ങൾ വിസ്മരിച്ചു കഴിഞ്ഞ, ഇസ്ലാമിക നാട്ടിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട, തൂത്തെറിയപ്പെട്ട ഒരു സംഗതിയായിട്ടെന്ന് ഹിജറ കലണ്ടർ മാറിയിട്ടുണ്ട്. പേരിന് സൗദി അറേബ്യയിൽ മാത്രമാണ് ഇന്ന് ഹിജറ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ, അതേപോലെ തന്നെ റോമക്കാരുണ്ടാക്കിയ ജൂലിയൻ കലണ്ടർ, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ കലണ്ടറാണെങ്കിലും അതിന്റെ അടിസ്ഥാനം തന്നെ ബഹുദൈവ വിശ്വാസമാണ്. തീർത്തും ബഹുദൈവ വിശ്വാസത്തിൽ രൂപീകരിക്കപ്പെട്ട കലണ്ടറാണത്. മാത്രമല്ല നിറച്ചും അബദ്ധങ്ങളാണത്, ഒരിക്കലും ബുദ്ധിപരമോ ശാസ്ത്രീയമോ യുക്തിപരമോ അല്ല ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. അതുകൊണ്ട് തന്നെ അത് തിരുത്താനുള്ള പല ശ്രമങ്ങളും പല ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ അബദ്ധങ്ങളുണ്ട് എന്നുള്ളത് ക്രിസ്ത്യാനികൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഹിജറ കലണ്ടറിന്റെ അടിസ്ഥാനം അത് ചന്ദ്രന്റെ ചലനത്തിന് അനുസൃതമാക്കി തീരുമാനിക്കപ്പെട്ടു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളിൽ വ്യക്തമായ നസ് വന്നിട്ടുള്ളത് വർഷങ്ങളും മാസങ്ങളും കണക്കാക്കാൻ തീരുമാനിക്കാൻ അടിസ്ഥാനമാക്കേണ്ടത് ചന്ദ്രന്റെ ചലനത്തെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. നിസ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ ഏതൊരു വിഷയത്തിലും കൃത്യമായ ഒരു ധാരണ, ഒരു നിലപാട് ഇസ്ലാമിനുണ്ട്. അത് കലണ്ടറിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അത് മറ്റുള്ള പാശ്ചാത്യരെ പിൻപറ്റേണ്ട, ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, റോമക്കാരെ, ബഹുദൈവാരാധകരെ പിൻപറ്റേണ്ട ഒരു ഗതികേട് മുസ്ലിം സമൂഹത്തിന് അല്ല നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഇവിടെ ഖുർആനിന്റെ വ്യക്തമായ നസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹദീസുകളിൽ വ്യക്തമായ നസ് വന്നിട്ടുണ്ട്. എന്ത്? ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം കാലഗണന നിശ്ചയിക്കേണ്ടത്. എന്താണ് അതിന്റെ തെളിവ്? ശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ചില ആയത്തുകൾ, അതിലൊരായത്ത്, പല ആയത്തുകളുണ്ട്, യൂനുസില്, അതേപോലെ തന്നെ ഇസ്രായേൽ, പല ആയത്തുകൾ. അതിലൊന്ന്, ഹുവല്ലദി ജഅല ശംസ ളിയാഅ വല ഖമറ നൂറ, സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ്, ഖമറിനെ അള്ളാഹു നൂറാക്കി, വഖദ്ദറഹു മനാസില, അതിന് ചില മനാസിലുകൾ നിശ്ചയിച്ചു. ലിതഅലമു, എന്തിനു വേണ്ടിയാണത്? ലിതഅലമു, നിങ്ങൾ അറിയുന്നതിന് വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. എന്ത്? അദദ സിനീന വൽ ഹിസാബ. ഇവിടെ ഖമറിനെ, ഖമറിന്റെ ആ ചലനത്തെ, അതിന്റെ ആ സഞ്ചാരത്തെ ഖുർആൻ വിശദീകരിക്കുന്നത് എന്തിനാണത്? ലിതഅലമു, നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അദദ സിനീൻ, വർഷങ്ങളുടെ എണ്ണം, അതേപോലെ തന്നെ വല ഹിസാബ്, കണക്കും. അപ്പൊ നമുക്ക് കണക്ക് കൂട്ടാൻ, അതേപോലെ തന്നെ ചരിത്രത്തെ നിശ്ചയിക്കാൻ, അതേപോലെ തന്നെ കലണ്ടർ ഉണ്ടാക്കാൻ, വർഷങ്ങളുടെ എണ്ണം കണക്ക് കൂട്ടാൻ അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമായി നിശ്ചയിച്ചത് ചന്ദ്രനെയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഇന്ന് ഹിജറ വർഷം എത്രയാണ് എന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ഒരു ഗതികേടിലേക്ക് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടു. അതേപോലെ തന്നെ ഹിജറ കലണ്ടറിലെ മാസങ്ങളുടെ പേരുകൾ അത് കൃത്യമായി തർത്തീബ് അനുസരിച്ചൊന്ന് പറയാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടു. ഇവിടെ ഖുർആനിന്റെ കൽപ്പന എന്താണ്? ചന്ദ്രന്റെ ചലനത്തെ, അതിന്റെ ആ പരിക്രമണത്തെ അള്ളാഹ് നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ വർഷത്തിന്റെ എണ്ണം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ കണക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ബിശംസി തുഅറഫുൽ അയ്യാം, സൂര്യനെ കൊണ്ടാണ് ദിവസങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ദിവസങ്ങളുടെ കണക്ക് അത് സൂര്യന്റെ ചലനത്തിനനുസരിച്ചിട്ടാണ്. വബി സൈരിൽ ഖമരി, എന്നാൽ ചന്ദ്രന്റെ സഞ്ചാരത്തിനനുസരിച്ചിട്ട് തുഅറഫു ഷുഹൂർ വൽ അഅവാം, വർഷങ്ങളും മാസങ്ങളും തീരുമാനിക്കേണ്ടത്, അത് അറിയപ്പെടേണ്ടത് അത് ചന്ദ്രന്റെ ചലനത്തിനനുസരിച്ചിട്ടാണ്. ഫശംസു ഇന്നമാഹിയലി തഹരീദിൽ അയ്യാമി വല്ലയാലി, ദിവസങ്ങൾ കണക്ക് കിട്ടുന്നതിനും നിർണയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സൂര്യൻ. വഅമ്മൽ ഖമറു, എന്നാൽ ചന്ദ്രനാകട്ടെ, ഫജഅലഹു സുബ്ഹാനഹു വതആല മീഖാതൻ ലിശ്ശുഹൂരി വസ്സിനീൻ, വളരെ വ്യക്തമായി തന്നെ ഇബ്നു കസീർ പറയുന്നത് ചന്ദ്രനെ അള്ളാഹു ആക്കി തീർത്തിരിക്കുന്നു മീഖാതൻ, സമയനിർണയത്തിന്. എന്തിന്റെ സമയനിർണയത്തിന്? ലിശ്ശുഹൂരി, മാസങ്ങളുടെ, വസ്സിനീൻ, വർഷങ്ങളുടെയും. ഇത് വളരെ വ്യക്തമായി തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ ഖുർആനിന്റെ നസ് ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഗതികേട് കൊണ്ടായിരിക്കണം എന്ത്, നമ്മൾ അടിച്ചിറക്കുന്ന കലണ്ടറുകളിൽ പോലും മറ്റുള്ള മതസ്ഥരുടെ, ബഹുദൈവ വിശ്വാസികളുടെ ആചാരങ്ങളെക്കുറിച്ച് പരസ്യം കൊടുക്കേണ്ട ആ ഒരു തീയതി വലിയ അക്ഷരത്തിൽ കൊടുക്കേണ്ട ഒരു ഗതികേട് മുസ്ലിം ലോകത്തിന് വന്നത്. മുസ്ലിം സ്ഥാപനങ്ങൾ അടിച്ചിറക്കുന്ന കലണ്ടറുകളിൽ പോലും ഗാന്ധി ജയന്തി, അതേപോലെ തന്നെ മറ്റേ സമാധി, മറ്റേ മറിച്ചത് ഓണം, അതേപോലെ തന്നെ വിഷു, ഇതൊക്കെ കൊടുക്കേണ്ട ഒരു ഗതികേട് ഇവരുണ്ടാക്കി വെച്ചു. മുസ്ലിം ലോകത്ത് മൊത്തം ഈ ഒരു പ്രശ്നമുണ്ട്. സൗദി അറേബ്യയിൽ ഒഴിച്ച് അവിടെ മാത്രമാണ് ഇന്ന് ഇത് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ വളരെ വ്യക്തമായിട്ടുള്ള നസ്സാണ് ഈ വിഷയത്തിലുള്ളത്. ഇനി ഇത് മാത്രമല്ല, സൂറത്ത് തൗബയിലെ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇന്ന ഇദ്ദത്ത് ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്ന അഷറ ഷഹറ ഫി കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ അടുത്ത് 12 എണ്ണമാണ്, അതിൽ 4 എണ്ണം പവിത്രമാണ് എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹാദിഹിൽ ആയത്ത് തദുല്ലു, ഈ ആയത്ത് അറിയിക്കുന്നു, അല അന്നൽ വാജിബ, നിർബന്ധമാണ് കേട്ടോ, വാജിബാണ് എന്നുള്ളതാണ്. മാസങ്ങളുടെ പേര് പോലും നമുക്ക് പറയാൻ കിട്ടണില്ല, നിർബന്ധമാണ്. എന്ത്? തഅലീഖുൽ അഹ്കാമി മിനൽ ഇബാദാതി വഗൈരിഹ ഇന്നമാ യകൂനു ബിശുഹൂരി വസ്സിനീൻ അല്ലതീ തുഅറഫുഹ അൽ അറബ്. നമ്മുടെ ആരാധനകള്, മതത്തിന്റെ വിധിവിലക്കുകള്, ഇതല്ലാത്ത കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അറബികൾ മനസ്സിലാക്കിയിട്ടുള്ള മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടുമായിരിക്കണം. ദൂന ശുഹൂർ, മാസങ്ങൾ കൊണ്ടല്ല. അല്ലതീ തുഅതബറുഹ അൽ അജം വർ റോം വൽ ഖിബ്ത്, ഈജിപ്തിലെ ഖിബ്തികളും ബഹുദൈവാരാധകരായ റോമക്കാരും അനറബികളും ഉപയോഗിച്ചു വരുന്ന മാസങ്ങളല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഖുർത്തുബി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയണം, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, അറബികൾക്ക് പരിചയമുള്ള ചന്ദ്രമാസത്തെ, അതിനെ ചന്ദ്രനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇബാദത്തുകളും വിധിവിലക്കുകളൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത്. അതല്ലാതെ അനറബികളുടെ, റോമക്കാരുടെ, കൈബുത്തികളുടെ മാസങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല. ഇതേപോലെ തന്നെ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വഫി ഹാദിഹിൽ ആയത്തി ബയാനു, ഈ ആയത്തിൽ വിശദീകരണമുണ്ട്. അന്നഹു ലാ ഇഅ്തിബാറ ബിമാ ഇൻദൽ അജമി വർ റൂമി വൽ ഖിബ്തി മിന ശുഹൂരി ലത്തി യസ്തലിഹൂന അലൈഹ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഖിബ്തികളും റോമക്കാരും അജമികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാസങ്ങളെ പരിഗണിക്കേണ്ട, ആ വർഷത്തെ പരിഗണിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല എന്നുള്ളതിന് ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്. കാരണം വജ്അലൂന ബഅദുഹ സലാസീന യൗമിൻ, കാരണം അവരുണ്ടാക്കിയ സൗരവർഷ കലണ്ടറിൽ ചില മാസങ്ങൾ 30 ദിവസമാണ്. ഇൻഷാല്ലാ നമ്മൾ അതിൽ ഉള്ള അബദ്ധങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതാരാ വിശദീകരിക്കുന്നത്? ഷൗക്കാനിയാണ്, ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹം ഇതിനെ വിശദീകരിച്ചു തരാണ്, അതിലെ അബദ്ധങ്ങൾ, അതിലെ മണ്ടത്തരങ്ങൾ. എന്നിട്ട് പറയാണ്, ഈ പൊട്ടത്തരങ്ങളുള്ള അബദ്ധങ്ങളുള്ള അശാസ്ത്രീയമായ യുക്തിയില്ലാത്ത ബുദ്ധിപരമല്ലാത്ത ഈ കലണ്ടറിനെയല്ല, കിബുത്തികളുടെ റോമക്കാരുടെ ക്രിസ്ത്യാനികളുടെ ഈ കലണ്ടറിനെയല്ല പിൻപറ്റേണ്ടത് എന്നുള്ളതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിലെ ചില അബദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വൈ ജാലൂന, അവരാക്കിയിരിക്കുന്നു വാലുഹ അതിൽ ചിലതിന് സലാസീനയോമൻ, ചില മാസങ്ങൾ 30 ദിവസം, വാലുഹ അക്തർ ചില മാസങ്ങൾ 30 ദിവസത്തേക്കാൾ കൂടുതൽ, വാലുഹ അക്കൽ ചില മാസങ്ങളാകട്ടെ 30 ദിവസത്തേക്കാൾ കുറവ്. ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീൽ അത് വിശദീകരിക്കണം. അപ്പൊ രണ്ടായത്തുകൾ തെളിവായിട്ട് ഉദ്ധരിച്ചു. ഇനി മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു വളരെ വ്യക്തമായി തന്നെ, യസ് അലൂനക അനിൽ അഹില്ല, എന്താ അഹില്ലത്ത്? ഹിലാല് അഹില്ലത്ത്, മാസപ്പിറവി, പിറവി ചന്ദ്രനാണ് ഹിലാൽ എന്ന് പറയുന്നത്. ഹിലാൽ, ഹിലാലിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരാണ്, എന്താണ് ഈ ഹിലാൽ, എന്തിനു വേണ്ടിയാണ് ഹിലാൽ, അതെന്തിനു വേണ്ടിയാണ്? അവർ അതിനെപ്പറ്റി, പിറവി ചന്ദ്രനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹന്റെ മറുപടി, ഖുൽ, പറഞ്ഞു കൊടുത്തേക്ക്, ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജി, അത് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് സമയം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വളരെ കൃത്യമായി തന്നെ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം മുസ്ലിങ്ങൾ മാസങ്ങളും വർഷങ്ങളും തീരുമാനിക്കേണ്ടത് എന്ന് ഖുർആൻ ഗണ്ണിതമായി പറയണം. ആയത്തിൽ പറഞ്ഞത് ഹിയ, അത് ഏത്, പിറവികൾ, അതായത് ചന്ദ്രപ്പിറവി. അതെന്തിനാണ്? ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജി, ജനങ്ങൾക്ക് ഹജ്ജ് ചെയ്യണം, അതിന്റെ സമയം അറിയണം. അതേപോലെ തന്നെ അവർക്ക് സമയം നിശ്ചയിക്കണം, അവർക്ക് തീയതി നിശ്ചയിക്കണം, അവർക്ക് അവരുടെ ചരിത്രത്തെ മനസ്സിലാക്കണം, അവരുടെ കാലത്തെ അറിയണം, അവരുടെ സംഭവങ്ങളെ മനസ്സിലാക്കണം. ഇതിനു വേണ്ടി, ഈ സമയനിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ചന്ദ്രപ്പിറവികൾ എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തേക്കുക എന്ന് കൃത്യമായി തന്നെ അള്ളാഹ് വിശദീകരിക്കുകയാണ്. അപ്പോ എന്തിനടിസ്ഥാനമാക്കണം? ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ റോമക്കാരുണ്ടാക്കിയ, ബഹുദൈവ വിശ്വാസികൾ ഉണ്ടാക്കിയ സൗരവർഷ കലണ്ടറിനെയല്ല, ഗ്രിഗോറിയൻ കലണ്ടറിനെയല്ല അംഗീകരിക്കേണ്ടത്. ഇത് ഖുർആനിന്റെ നസ്സാണ്. ഈ ഇതിലുള്ള പ്രയോഗം തന്നെ എന്താ, മുസ്ലിങ്ങൾക്ക് എന്നല്ല, ഹിയ മവാഖീതു ലിന്നാസ്, ലോകത്തുള്ള ജനതയ്ക്ക് എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ ഒരല്പം നമ്മൾ ചരിത്രത്തിലേക്ക് പോയാൽ ഇതിന്റെ തഫ്സീർ കൂടി നമ്മൾ വായിക്കാം. എന്താണ് ഇവിടെ ജനങ്ങൾക്ക് എന്നാണല്ലോ പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് എന്നല്ല, ജനങ്ങൾക്ക്, ലോകത്തെ ജനതക്ക് സമയം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു പിറവി ചന്ദ്രന്മാരെ നിശ്ചയിച്ചത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചന്ദ്രന്റെ പിറവിയാണ് ഒരു മാസത്തിന്റെ തുടക്കം. അടുത്ത ചന്ദ്രന്റെ പിറവിയോട് കൂടിയിട്ട് അടുത്ത മാസമായി, വളരെ എളുപ്പമാണ്, 29 അല്ലെങ്കിൽ 30, അതിന്റെ അപ്പുറത്തേക്കോ പുറത്തേക്കോ അല്ല, 29 അല്ലെങ്കിൽ 30. അപ്പൊ ഇതും ആയത്താണ്. ഇങ്ങനെ മൂന്നായത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ഇനി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഫഅഖ്ബിറ അന്നഹ മവാഖീതു ലിന്നാസ്, ഇവിടെ അല്ലാഹ് പറഞ്ഞത് എന്താ, ഈ മാസങ്ങളെ ജനങ്ങൾക്ക് സമയം തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വഹാദാ ആമുൻ ഫി ജമീഇ ഉമൂരിഹിം, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈ ചന്ദ്രനെ തന്നെയാണ് അടിസ്ഥാനമാക്കേണ്ടത്. ഫജഅലല്ലാഹു അൽ അഹില്ല, ഈ പിറവി ചന്ദ്രനെ അല്ലാഹു ആക്കി തീർത്തിരിക്കുന്നു. മവാഖീതു ലിന്നാസി, ജനങ്ങൾക്ക് സമയനിർണയത്തിന് വേണ്ടി. വഹാദ യദ്ഖുലു ഫീഹി അസ്സിയാം, അവരുടെ നോമ്പ്. വൽ ഹജ്ജി, ഹജ്ജിന്റെ കാര്യത്തിൽ. വമുദ്ദത്തുൽ ഈലായി, ഈലായിന്റെ കാര്യത്തിൽ. വൽ ഇദ്ദ, ഇദ്ദയുടെ കാര്യത്തിൽ. വസ്സൗമിൽ കഫാറ, കഫാറത്തിന്റെ നോമ്പിന്റെ കാര്യത്തിൽ. ഇങ്ങനെ മൊത്തത്തിൽ ശരീഅത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ഈ ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മൊത്തത്തിൽ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് അത് തിരിയണം. ഒരു സ്ത്രീയുടെ ഇദ്ദ, അതിന് ഈ പിന്നെ മാസങ്ങളെ കുറിച്ച് തിരിയണം. അതല്ലാതെ രണ്ട് പെരുന്നാളിനെ കുറിച്ച് മാത്രം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇത് ആര് പറയണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞത്, അത്തൗഖീത്തു ബിൽ അഷ്ഹുരിൽ ഇഫ്രഞ്ചിയ, ഈ ഫ്രഞ്ച് കാരണ മാസങ്ങൾ കൊണ്ട് സമയത്തെ മനസ്സിലാക്കുക, കാലത്തെ മനസ്സിലാക്കുക എന്നുള്ളതില്ല അസ്ലഹുവിൻ മഹസൂസിം, അതിന് യാതൊരു അടിത്തറയുമില്ല, ഒരു ശാസ്ത്രീയതയും അതിനില്ല. ഇതാണ് ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അതിന് ശാസ്ത്രീയമായ ഒരടിത്തറയും അതിനില്ല. വല മഅഖൂൽ, അത് ബുദ്ധിപരമല്ല അവരുടെ കലണ്ടർ. വല മഷ്റൂ, അത് മതപരമല്ല. ഇതൊക്കെ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിട്ടും നമ്മളൊക്കെ അവലംബിക്കുന്നത് ഏതിനാണ്? ഈ പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്നത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഈ തഖ്വീമുൽ മീലാദി, അതായത് ഈ സൗരവർഷ കലണ്ടർ, ഈ ക്രിസ്താബ്ദം എന്ന് പറയുന്ന, എന്നാ അത് പറയാതെ നമുക്കൊരു ഒരു ഡേറ്റ് നമുക്ക് എഴുതാൻ വയ്യ. ക്രിസ്താബ്ദം എന്ന് പറയാതെ ഒന്നുകിൽ എ ഡി എന്ന് പറയണം, അല്ലെങ്കിൽ ബി സി എന്ന് പറയണം. ഈ ഒരു ഗതികേടിലേക്ക് എന്താ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞ, എന്താ ഷെയ്ഖ് ഹുസൈമി പറയുന്നത്? ഇത് ശാസ്ത്രീയമല്ല, ഒരടിത്തറയുമില്ല. വല മഅഖൂൽ, ഈ കലണ്ടർ അവരുണ്ടാക്കിയ കലണ്ടർ ബുദ്ധിപരമല്ല. വല മഷ്റൂ, അത് മതപരവുമല്ല. വലിഹാദാ തജിദു ബഅദു ഷുഹൂർ സമാനിയത്തും വൈശീനയുമകാരണം എന്താ? ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലാത്തത് കൊണ്ടാണ് ചില ദിവസങ്ങൾ 28. വബഅദുഹ സലാസീനയും, നേരത്തെ ഷൗക്കാനി സൂചിപ്പിച്ചതുപോലെ ചില ദിവസങ്ങൾ 30. വബഅദുഹ വാഹിദും വസലാസീനയും, ചില ദിവസങ്ങൾ 31. ഇനി ഇത് എങ്ങനെയാണ് 28 വന്നത്, എങ്ങനെയാണ് 29 വന്നത്, എങ്ങനെയാണ് 30 വന്നത് എന്നുള്ളത് വളരെ രസകരമായ ചരിത്രമാണ്. ക്രിസ്ത്യാനികൾ പോലും ഇത് കേട്ടാൽ അന്തപ്പെടും. ബഹുദൈവ വിശ്വാസികളായ ആളുകൾ പോലും ഇതിനെ പരിഹസിക്കുമ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്? അവരുടെ നാടുകളിലൊക്കെ ഈ കലണ്ടർ, ഈ ഗ്രിഗോറിയൻ കലണ്ടർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷെയ്ഖ് ഹുസൈമി വിശദീകരിക്കുന്നത്. കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തഫ്സീറുകൾ കാണാം. അപ്പൊ ഇതൊക്കെ ആയത്തുകളാണ്. അപ്പൊ വ്യക്തമായി ഖുർആനിന്റെ നസ് എന്താണ്? ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തത്? ഉമർ റളിയല്ലാഹുവിന് ഹിജറ കലണ്ടർ രൂപീകരിച്ചത്. ഇനി ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകളിലും വ്യക്തമായി തന്നെ പറയുന്നത് എന്താ? ചന്ദ്രന്റെ പിറവിയാണ് നിങ്ങൾ അടിസ്ഥാനമാക്കേണ്ടത്. ഉദാഹരണമായിട്ട് നോമ്പിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു, അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന സൂമു ലിറുയ്യതിഹി, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, ലിറുയ്യതിഹി ആ പിറവി കണ്ടാൽ, മാസപ്പിറവി കണ്ടാൽ. കണ്ടോ, സൂര്യനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ സൂര്യന്റെ കണക്കനുസരിച്ചല്ല. സൂമു ലിറുയ്യതിഹി, ഖുർആനിൽ ആയത്തുകൾ നമ്മൾ ഉദ്ധരിച്ചു ചന്ദ്രനെ അടിസ്ഥാനമാക്കേണ്ടത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് ചന്ദ്രനെ അടിസ്ഥാനമാക്കേണ്ടത്. സൂമു ലിറുയ്യതിഹി, അത് കണ്ടാൽ, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. വഫ്തിറു ലിറുയ്യതിഹി, മാസപ്പിറവി, അടുത്ത മാസപ്പിറവി കാണുന്നതോടുകൂടി ആ മാസം പൂർത്തിയായി, എന്ത് ചെയ്യണം? നിങ്ങൾ നോമ്പ് മുറിക്കുക, എന്നിട്ട് പെരുന്നാൾ ആഘോഷിക്കുക. ഫൈൻ ഉമ്മ അലൈക്കും ഫാഖ്മിലുൽ ഇദ്ദത്ത സലാസീന, ചില ആൾക്കാരെന്ത് ചെയ്യലുണ്ട്? അവിടെ മാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോമ്പ് വെക്കലുണ്ട്. അത് ഇസ്ലാമിൽ ഇല്ലാത്ത രീതിയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കണ്ണുകൊണ്ട് കാണണം എന്നുള്ളതാ. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ കണക്കാണ് അവലംബിക്കുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്, അബദ്ധമാണ്. നമ്മൾ ഒരിക്കലും കണക്കിനെ അല്ല അവലംബിക്കുന്നത്. അങ്ങനെ ഉണ്ടൊരു ധാരണ, സെൽഫികൾക്ക് കണക്കാണ് എന്നുള്ളത്, അത് തെറ്റാണ്. നമ്മൾ കാഴ്ചയാണ് നമ്മൾ അവലംബിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നിങ്ങൾ നോക്കണം. ഇനി പിന്നെ മേഘാവൃതമാണെങ്കിലോ, അവിടെ മാസം ഉണ്ട് അല്ലെങ്കിൽ ന്യൂ മൂൺ ഉണ്ട് എന്ന് കരുതിയിട്ട് പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കണം എന്നുള്ളതാണോ? അല്ല. ഫൈന ഗുമ്മ അലൈക്കും, മാസം അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കണ്ടില്ല, കാർമേഘം ഉണ്ട് അവിടെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫഅഖ്മിലുൽ ഇദ്ദത സലാസീൻ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 30 നിങ്ങൾ പൂർത്തിയാക്കണം. അതല്ലാതെ അവിടെ മാസം ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ നോമ്പും പെരുന്നാളും ആഘോഷിച്ചോളാം എന്നല്ല. എന്താണെങ്കിലും അത് വേറെ വിഷയം. ഇവിടെ നമ്മുടെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത് എന്താ? ഈ കാലഗണന നിശ്ചയിക്കേണ്ടത് അത് ചന്ദ്രനെ ബേസ് ചെയ്തുകൊണ്ടിട്ടായിരിക്കണം, ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കണം. ഈ അടിസ്ഥാനത്തിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ കലണ്ടർ രൂപീകരിച്ചത്. നേരത്തെ ഖുർആൻ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് സമയനിർണയത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് എന്ത്? പ്രകൃതിപരം. അതിലാണ് ബുദ്ധി ഉള്ളത്. കാരണം അള്ളാഹ് നിശ്ചയിച്ച പ്രകൃതി പറഞ്ഞത് എന്താണ്? ചന്ദ്രനെ അടിസ്ഥാനമാക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചന്ദ്രനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു എന്ത് കാലഘടന നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു മാസങ്ങളും വർഷങ്ങളും തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ബഹുദൈവ വിശ്വാസികളുടെ വ്യക്തമായ കളികൾ, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഈ കോളനി ബോധവൽക്കരണപരമായിട്ടുള്ള അധിനിവേശത്തിന്റെ കഥകൾ, അതിൽ മനഃപൂർവ്വം അവരുടെ അജണ്ട നമുക്ക് മനസ്സിലാവും. ഈ കലണ്ടറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് ഇതിലുണ്ടായിരുന്ന അജണ്ട, ഈ ഹിജറ കലണ്ടറിനെ മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അത് തീർത്തും ഇല്ലാതാക്കണമെന്നുള്ള ഒരു അജണ്ട ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. അതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആ അജണ്ട നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്ത്? ഹിജറ കലണ്ടർ മുസ്ലിങ്ങൾ ഉപയോഗിക്കരുത്, മുസ്ലിം നാടുകളിൽ ഇസ്ലാമിക സ്റ്റേറ്റുകളിൽ ഹിജറ കലണ്ടർ ഉപയോഗിക്കരുത്, മറിച്ച് സൗരവർഷ കലണ്ടർ. എന്താ ഈ സൗരവർഷ കലണ്ടർ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ കലണ്ടർ. അപ്പൊ ഈസാ നബി മീലാദ് ആണല്ലോ, AD ആണല്ലോ, BC ആണല്ലോ, അതിനെ ആസ്പദമാക്കിയിട്ട് മുസ്ലിങ്ങൾ പോലും കണക്ക് കൂട്ടണം, അവരുടെ ചരിത്രത്തെ മനസ്സിലാക്കണം, അവരുടെ സംഭവങ്ങൾ അവർ അറിയണം, അവർ തീയതി നിശ്ചയിക്കേണ്ടത്, അവർ ഡേറ്റ് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ, അതായത് അവർ പറയുന്ന ആ ക്രിസ്തുവിന്റെ ജന്മത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം എന്നുള്ളൊരു അജണ്ട ഇതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് അവര് വിജയിച്ചു എന്നുള്ളതാ. എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ചരിത്രം നമ്മൾ പരിശോധിച്ചാലും അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചന്ദ്രനെ ആയിരുന്നു അടിസ്ഥാനമാക്കിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു അന്ന് ഈ ഹിജറ കലണ്ടർ ഉണ്ടായിരുന്നില്ല, മറിച്ച് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഈ 12 മാസങ്ങളെ കുറിച്ച് അവർക്ക് പരിചയമുണ്ടായിരുന്നു. ഈ 12 മാസങ്ങളുടെ പേരുകളും അവർക്ക് അറിയാമായിരുന്നു. അവരും അടിസ്ഥാനമാക്കിയിരുന്നത് എന്തിനായിരുന്നു? ഈ ചന്ദ്രന്റെ പിറവി തന്നെയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ മനസ്സിലാക്കിയിരുന്നത്. 12 മാസങ്ങളുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്നും ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ മനസ്സിലാക്കി. ആ 4 മാസങ്ങൾ അവർ ആദരിച്ചിരുന്നു. പക്ഷെ അവർ ചെയ്തിരുന്ന വേറൊരു പരിപാടി എന്താ വെച്ചാൽ നസീ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. സൂറത്ത് തൗബയിൽ അത് പറയുന്നുണ്ട്. നസീ എന്ന് പറയുന്നൊരു പരിപാടി എന്ത്? ചില മാസങ്ങളുടെ പവിത്രത അള്ളാഹ് ഹറാമാക്കിയ ചില മാസങ്ങൾ അവരെന്ത് ചെയ്യും? അവരത് ഹലാലാക്കും. അള്ളാഹ് ഹലാലാക്കിയ മാസങ്ങൾ അവർ ഹറാമാക്കും. മുഹറം മാസം അള്ളാഹ് ഹറാമാക്കി, അതിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ എന്ത് ചെയ്തിരുന്നു? മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു? ഈ വർഷം മുഹറത്തിന് പവിത്രതല്ല, യുദ്ധം അവർ ഹലാലാക്കും, എന്നിട്ട് അത് സഫർക്ക് മാറ്റിയേക്കും. ഇങ്ങനെ പല പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇസ്ലാം നിഷിദ്ധമാക്കി. സൂറത്ത് തൗബയിൽ അത് സംബന്ധമായിട്ടുള്ള ആയത്തുകൾ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ മാസങ്ങൾക്ക് അവര് ഈ പേര് തന്നെ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജമാദ അൽ ഉല, ജമാദ അൽ ആഖർ, റജബ്, ഷഅബാൻ, റമദാൻ, ഈ പേരുകൾ തന്നെ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഈ പേരുകൾ കൊടുക്കാനുള്ള കാരണവും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിച്ച സാഹചര്യം, അതേപോലെ തന്നെ അവർ ജീവിച്ച ചുറ്റുപാട്, ആ പിന്നെ കാലാവസ്ഥ, ആ പിന്നെ സാഹചര്യത്തേക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഓരോന്നിന് ആ പേര് കൊടുത്തത്. മുഹറം യുദ്ധ നിഷിദ്ധമായ മാസമായതുകൊണ്ട്, പവിത്രമായ മാസമായതുകൊണ്ട് അവരതിന് മുഹറം എന്ന് പേര് കൊടുത്തു. ദുൽഹിജ്ജ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മാസമായതുകൊണ്ട് അവർ അതിന് ദുൽഹിജ്ജ എന്ന പേര് കൊടുത്തു. അതേപോലെ തന്നെ ദുൽഖഇദ യുദ്ധം പാടില്ലാത്ത, അവർ വീട്ടിൽ തന്നെ അടങ്ങി പിന്നെ യുദ്ധത്തിനൊന്നും പോകാതെ യുദ്ധം ചെയ്യാതിരിക്കുന്ന മാസമായതുകൊണ്ട് ആ പേരതിന് അവർ അതിൽ കൊടുത്തു. ഇങ്ങനെ ഓരോന്നിനും ആ ഒരു സന്ദർഭത്തിനും സാഹചര്യത്തിനനുസരിച്ച് പേരുകൾ അവർ പിന്നെ നൽകിയിരുന്നു. പക്ഷെ അന്ന് ഈ രൂപത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായ രീതി, ഒരു കലണ്ടർ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പോലും എന്തംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ക്രിസ്ത്യൻ കലണ്ടർ, ഈ ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ ജൂലിയൻ കലണ്ടർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവര് ഈ ചരിത്രത്തെ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയായിരുന്നു? അവര് പിന്നെ ഡേറ്റ് പിന്നെ തീരുമാനിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കാലത്തെ അളന്നിരുന്നത് എങ്ങനെയായിരുന്നു? ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അടിസ്ഥാനമാക്കി അവർ വർഷത്തെ കണക്ക് കൂട്ടി. ഉദാഹരണമായിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ ചെയ്തിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കഅബ ഉണ്ടാക്കി. ആ കഅബ ഉണ്ടാക്കിയതിന്റെ 1000-ാമത്തെ വർഷം. അതേപോലെ തന്നെ അംബർ ബിനു ലുഹയ്യ് നേതൃത്വം ഏറ്റെടുത്തു. അംബർ ബിനു ലുഹയ്യ് നേതൃത്വം ഏറ്റെടുത്തതിന്റെ 1000-ാമത്തെ വർഷം ഇന്നത് നടന്നു. ഇതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട പിന്നെ നേതാക്കന്മാരുടെ മരണം, ഉദാഹരണമായിട്ട് കഅബ് ബിനു ലുഹയ്യ് മരണപ്പെട്ടതിന്റെ 1000-ാമത്തെ വർഷം ഇന്ന സംഭവം നടന്നു. നമുക്ക് സുപരിചിതമായ ഒരു സംഭവമാണെന്ത്? ആനക്കലഹം അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയും ആനക്കലഹം നടന്ന വർഷം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ്, അല്ലെങ്കിൽ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചു. ഇങ്ങനെയായിരുന്നു അന്ന് പ്രത്യേകമായൊരു കലണ്ടർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചരിത്രത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് അവരെന്ത് ചെയ്തു? താരിഖ് അവര് കലണ്ടർ ഉണ്ടാക്കി, അവര് വർഷത്തെ കണക്ക് കൂട്ടി. അപ്പൊ ആനക്കലഹം നടന്നതിന്റെ 1000-ാമത്തെ വർഷം നബി ജനിച്ചു. ആനക്കലഹം നടന്നതിന്റെ 1000-ാമത്തെ വർഷം ഇന്ന സംഭവം ഉണ്ടായി. ഇതേപോലെ തന്നെ ചില യുദ്ധങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ, ഉദാഹരണമായിട്ട് ഹർബുൽ ഫിജാർ, ഈ ഹർബുൽ ഫിജാർ നടന്ന അതിന്റെ എത്രാമത്തെ വർഷം, ഇതേപോലെ തന്നെ കാബ അവർ പുനർനിർമ്മിച്ചിട്ടുണ്ടായിരുന്നോ, കാബ പുനർനിർമ്മിച്ചതിന്റെ ഇത്രാമത്തെ വർഷം, കാബ പുനർനിർമ്മിച്ചു അതിന്റെ ഒന്നാമത്തെ കൊല്ലം ഇന്നേ നടന്നു, അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ കൊല്ലം ഇന്ന് നടന്നു, ഇങ്ങനെ ഈ രൂപത്തിൽ. അതേപോലെ തന്നെ ഔസ് ഖസറജ് യുദ്ധം നടന്നു, ആ യുദ്ധം നടന്നതിന്റെ ഇത്രാമത്തെ വർഷമാണ് ഈ സംഭവം നടന്നത്. ഇങ്ങനെയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, ചരിത്രത്തെ മനസ്സിലാക്കിയിരുന്നത്, അവര് തീയതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ അവർ അവലംബിച്ചിരുന്നത് എന്തിനെ തന്നെയായിരുന്നു, ഈ ക്രിസ്ത്യാനികളുടെ ഈ ഗ്രിഗോറിയൻ കലണ്ടർ ആയിരുന്നില്ല, സാക്ഷാൽ അറബികൾ പോലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പോലും ഈ ചന്ദ്രന്റെ പിറവിയെ, ചന്ദ്രന്റെ ചലനത്തെ, ചന്ദ്രന്റെ പിറവി അടിസ്ഥാനമാക്കിയിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ മാസങ്ങളും വർഷങ്ങളും തീരുമാനിച്ചിരുന്നത് എന്നുള്ള ചരിത്ര സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റസൂലുള്ളാഹിയുടെ കാലഘട്ടം വന്നു, ആ കാലഘട്ടത്തിൽ കലണ്ടർ നിലവിൽ വന്നിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വന്ന സന്ദർഭത്തിൽ ഇങ്ങനെ 12 മാസങ്ങൾ, ആ മാസങ്ങൾക്ക് ആ പേരുകൾ, അന്ന് നേരത്തെ പറഞ്ഞതുപോലെ മുഹറം ആയിരുന്നതിന്റെ തുടക്കം, അതിന്റെ ഒടുക്കം ദുൽഹിജ്ജ മാസമായിരുന്നു. പിന്നെ അവര് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അവര് കാലത്തെ മനസ്സിലാക്കിയിരുന്നത്, ചരിത്രത്തെ മനസ്സിലാക്കിയിരുന്നത്, അവർ തീയതി തീരുമാനിച്ചിരുന്നത് എങ്ങനെയായിരുന്നു, ഓരോ വർഷത്തിന് അവര് പേര് കൊടുക്കുക ചെയ്തത്. ഉദാഹരണമായിട്ട് സനത്തുൽ ഇദിന്, ഒരു വർഷത്തിന്റെ പേരത്, ഇദിൻ നടന്ന ഇദിൻ, സനത്തുൽ ഇദിൻ എന്ന് പറഞ്ഞ അതൊരു വർഷത്തിന്റെ പേര്, ആ വർഷത്തിന്റെ ഇത്രാമത്തെ ദിവസം ഇത് സംഭവിച്ചു. അതേപോലെ തന്നെ മറ്റൊരു വർഷം സനത്തുൽ അംബർ, വേറെ വർഷം സനത്തു തംഹീസ്, ഇതേപോലെ തന്നെ സനത്തു തർഫിയ, സനത്തു സിൽസാൽ, സനത്തുൽ ഇസ്തിനാസ്, സനത്തുൽ ഇസ്തിഅലാബ്, സനത്തുൽ ഇസ്തിവാൽ, സനത്തുൽ ബറാഅ, ഇങ്ങനെ ഓരോ പേരുകൾ നിശ്ചയിച്ചിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും, അതായത് സനത്തുൽ ഇദിൻ ആ വർഷത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണം അന്നൊരു കലണ്ടർ ഇല്ല, ഒരു വ്യവസ്ഥാപിതമായ രീതിയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഈ കലണ്ടർ ഉണ്ടായിരുന്നു, മറ്റുള്ള മതക്കാരുടെ ഈ കലണ്ടർ അവിടെ നിലവിലുണ്ടായിരുന്നു, ഈ ഗ്രിഗോറിയൻ കലണ്ടർ അവിടെ നിലവിലുണ്ടായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്വം അംഗീകരിച്ചിട്ടില്ല, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ പോലും അത് അംഗീകരിച്ചിട്ടില്ല. എന്നിട്ട് അവരിങ്ങനെ പേര് കൊടുത്തു, എന്ത്, ഈ തീയതി മനസ്സിലാക്കാൻ വേണ്ടി, സനത്തുൽ ഇദിൻ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകാൻ അനുവാദം കൊടുത്തു ആ വർഷം, അപ്പൊ എന്തായി അതിന് സനത്തുൽ ഇദിൻ എന്ന് പേരെടുത്തു. വേറെ വർഷത്തിന്റെ പേര് സനത്തുൽ അംബർ, ആ വർഷത്തിന് ആ പേര് കിട്ടാനുള്ള കാരണം മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാനുള്ള കൽപ്പന ആ വർഷം ഉണ്ടായത്. അപ്പൊ ആ വർഷത്തിന് അവർ പേര് കൊടുത്തെന്ത്, സനത്തുൽ അംബർ. അപ്പൊ സനത്തുൽ അംബർ ഇത്രാമത്തെ ദിവസം. ഈ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നത്, അവര് കാര്യങ്ങളെ ചരിത്രത്തെ മനസ്സിലാക്കിയിരുന്നതും അവര് തീയതി നിശ്ചയിച്ചിരുന്നതും. ഇതിനു ശേഷമാണ് എന്ത് ചെയ്തത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടം വന്നു. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെ ഉമർ റളിയല്ലാഹു ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ ആദ്യത്തെ വർഷവും ഇങ്ങനെ തന്നെ, കുറച്ച് ദിവസങ്ങളും അങ്ങനെ തന്നെ. പിന്നീടാണ് നേരത്തെ പറഞ്ഞ ചർച്ച സ്വഹാബത്തിനിടയിൽ നടക്കുന്നതും ഹിജറ കലണ്ടർ എന്നുള്ള പേരൊരു കലണ്ടർ രൂപീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഹിജറ കലണ്ടർ ആയിരിക്കണം മുസ്ലിങ്ങൾ അവലംബിക്കേണ്ടത്. ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മർമ്മം. ഈ കലണ്ടറിലേക്ക് മുസ്ലിങ്ങൾ തിരിച്ചു വരികയാണ് വേണ്ടത്. ഇസ്ലാമിക ലോകത്ത് ഈ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തായിരിക്കണം, ഈ ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചിട്ടായിരിക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു, സഹാബത്തിന്റെ നിലപാടും അങ്ങനെ തന്നെയായിരുന്നു. ഈ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവര് എന്ത് ചെയ്തിട്ടില്ല, ഈ മറ്റുള്ള കലണ്ടറുകൾ അവർ അംഗീകരിച്ചിട്ടില്ല. ഇനി നമ്മളൊരല്പം കൂടി ചരിത്രത്തിൽ നമ്മൾ പിറകോട്ട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, പൗരാണിക കാലം മുതൽക്ക് തന്നെ ലോകത്ത് അവലംബിച്ചിരുന്നത് എന്തായിരുന്നു, ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായ ചരിത്രത്തിന്റെ രേഖ നമുക്ക് കിട്ടും. ഏറ്റവും പുരാതനമായ കലണ്ടറായിരുന്ന ബാബിലോണിയൻ കലണ്ടർ, അത് അടിസ്ഥാനമാക്കിയിരുന്നത് ചന്ദ്രനായിരുന്നു, മാസങ്ങളും വർഷങ്ങളും കണക്ക് കൂട്ടാൻ. ഇതേപോലെ തന്നെ റോമക്കാര്, നമ്മൾ പറഞ്ഞു ഈ ഇന്നുള്ള ഗ്രിഗോറിയൻ കലണ്ടർ അത് യഥാർത്ഥത്തിൽ ജൂലിയൻ കലണ്ടറാണത്, അതായത് റോമക്കാരുണ്ടാക്കിയ ജൂലിയൻ കലണ്ടറാണ്. ഈ ജൂലിയൻ കലണ്ടറിന്റെ മുമ്പുള്ള ഒരു ചരിത്രം, അതായത് ജൂലിയൻ കലണ്ടറും ഈ ഗ്രിഗോറിയൻ കലണ്ടറും, അതായത് ജൂലിയൻ കലണ്ടറാണ് പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടറായിട്ട് മാറിയത്, അത് ക്രിസ്ത്യാനികളുടെ ചില അജണ്ടകളാണ് അതിന്റെ പിന്നിൽ. ആ കലണ്ടർ സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് വർഷങ്ങളും മാസങ്ങളും തീരുമാനിക്കുന്നത്. എന്നാൽ അതിന്റെ മുമ്പ്, അതായത് BC 750 മുതൽക്ക് തന്നെ ചരിത്രം റോമക്കാരുടെ അടുത്ത് യുഗത്തിലുള്ള കലണ്ടറുകൾ ഉണ്ടായിരുന്നു 750 മുതൽ. ഈ കലണ്ടർ ചരിത്രം പറയുന്നത് റോമക്കാർ അന്ന് ഉപയോഗിച്ചിരുന്ന ഈ കലണ്ടർ പോലും ചന്ദ്രനെ ചാന്ദ്രമാസങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതായിരുന്നു. അതിന് 10 മാസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് തോമസ് അസാനി, അതായത് 673 മുതൽ BC 716 വരെ ഭരിച്ചിരുന്ന തോമസ് അസാനി, അതായത് തോമസ് രണ്ടാമൻ, ഇയാൾ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഇയാൾ 2 മാസങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്തു. അതായത് ജനുവരിയും യനായറും ഫെബ്രുവരി, 2 മാസങ്ങൾ ജനുവരിയും ഫെബ്രുവരിയും അയാൾ അതിലേക്ക് കൂട്ടിച്ചേർത്തു. അതായത് അന്ന് അവർ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു, 10 മാസങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് തോമസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ 2 മാസങ്ങൾ അയാൾ അതിലേക്ക് കൂട്ടിച്ചേർത്തു, ജനുവരിയും ഫെബ്രുവരിയും. അങ്ങനെ മൊത്തത്തിൽ എത്ര ദിവസമായി? 355 ദിവസമായി. കറക്റ്റാണ്. അതായത് ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കി വരുമ്പോൾ ഏതാണ്ട് ഈ ദിവസങ്ങളാണ് കിട്ടുക, 355 ദിവസം. അപ്പൊ അന്ന് ഉപയോഗിച്ചിരുന്നത്, റോമക്കാര് പോലും ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ഈ ചന്ദ്രനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാലഘട്ടങ്ങൾ ഒരുപാട് പോയി. പിന്നീട് BC 46-ാമത്തെ വർഷം റോമിന്റെ ചക്രവർത്തിയായിട്ട് ജൂലിയസ് സീസർ അധികാരമേറ്റെടുത്തു. ഇയാൾ അധികാരമേറ്റെടുത്തതോടുകൂടി ഈ കലണ്ടറിൽ ചില പരിഷ്കരണങ്ങൾ വരുത്തി, ഒന്ന് പുതിയൊരു രീതി അയാള് ഉണ്ടാക്കി. അയാൾ എന്ത് ചെയ്തു? ഈജിപ്ഷ്യൻ ഗോളശാസ്ത്രജ്ഞനായ സോർജീൻ എന്ന് പറയുന്ന അലക്സാണ്ട്രിയക്കാരനായ അയാളെ വിളിച്ചിട്ട് ഒരു കലണ്ടർ, ഒരു പുതിയ രീതിയിൽ ഒരു അടിസ്ഥാനപരമായിട്ട് അവലംബിക്കാൻ പറ്റുന്ന ഒരു കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജൂലിയസ് സീസർ ആവശ്യപ്പെട്ടു. അങ്ങനെ അയാളൊരു കലണ്ടർ ഉണ്ടാക്കി കൊടുത്തു. ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഫസ്തജാബൽ ഫലക്കിയുൽ മിശ്രി വലാ താരിഹൽ മുസ്തനദൻ ഇല സനത്തി ശംസിയ. അയാളാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഈ പിന്നെ ചന്ദ്രനെ അവലംബിച്ചുകൊണ്ടുള്ള രീതി അട്ടിമറിച്ചുകൊണ്ട് ഈ സൂര്യനെ അവലംബിച്ചുകൊണ്ട് ഒരു കലണ്ടർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇയാളാണ് ഇത് ചെയ്യുന്നത്. അത് നമുക്ക് കൃത്യമായി നമുക്ക് ചരിത്രത്തിൽ അതിന്റെ പിന്നെ രേഖകൾ കിട്ടും. അപ്പോ അതുവരെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ചന്ദ്രനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. എന്നാൽ ജൂലിയസ് സീസർ അധികാരം ഏറ്റെടുത്തതോടുകൂടി ഈ ഈജിപ്ഷ്യൻ ഗോളശാസ്ത്രജ്ഞനെ അയാളൊരു കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അയാളെ കലണ്ടർ ഉണ്ടാക്കി, അതിൽ അയാൾ അടിസ്ഥാനമാക്കിയത് എന്തിനാണ്? സൂര്യനാണ്. അങ്ങനെ വർഷങ്ങളോളം, ഏതാണ്ട് 1500 വർഷത്തോളം ഈ ജൂലിയൻ കലണ്ടറായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ ഈ കലണ്ടറിനുണ്ടായിരുന്നു. ആ പിന്നെ കലണ്ടറിന്റെ പ്രശ്നങ്ങൾ പിന്നെ പല രൂപത്തിലാണ് പരിഹരിക്കപ്പെട്ടത്. അത് നമ്മൾ സമയമുണ്ടെങ്കിൽ നമ്മളത് വിശദീകരിക്കും. പിന്നീട് ഈ കലണ്ടറിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടാണ് എന്ത് ചെയ്തത്? ഗ്രിഗോറിയൻ, അതായത് 13-ാമത്തെ മാർപ്പാപ്പ ഗ്രിഗറി എന്ത് ചെയ്തത്? ഈ കലണ്ടറിനെ പരിഷ്കരിച്ചിട്ട് അതൊരു പരിഷ്കരിച്ചു. അതോടുകൂടിയിട്ടാണ് അത് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന പേരിലേക്ക് വന്നത്. പിന്നീട് ഈസാനബി അലൈഹിസ്സലാം മരിച്ചതിന് ശേഷം ഏതാണ്ട് 6 അല്ലെങ്കിൽ 7-8 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ക്രിസ്താബ്ദം എന്നൊരു ലെവലിലേക്ക് ഈ കലണ്ടറിനെ കൊണ്ടുവരുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പിന്നെ ഈസാനബി അലൈഹിസ്സലാമിന്റെ ജന്മത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ക്രിസ്താബ്ദം. അത് നടക്കുന്നത് എപ്പോഴാണ്? അതവർ ചെയ്യുന്നത് പോലും ഈ പിന്നെ ഗ്രിഗോറിയൻ കലണ്ടറിനെ ഈ ക്രിസ്ത്യൻ പാതിരിമാരും ഈ ചക്രവർത്തിമാരും കൂടി മീറ്റിംഗ് കൂടി ആസൂത്രിതമായ പ്ലാനുകൾ നടത്തി അവരെന്ത് ചെയ്തു? ഈസാനബി അലൈഹിസ്സലാമിന്റെ ജന്മദിനത്തിലേക്ക് ചേർത്തി. അതും ചേർത്തുന്നത് എന്താണ്? ഈസാനബി അലൈഹിസ്സലാം മരണപ്പെട്ടതിന് ശേഷം ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടല്ലേ. ഈസാനബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല, നമ്മള് അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് പറഞ്ഞു പോകുമ്പോ അങ്ങനെയാണ് പറഞ്ഞു പോയതാണ്. അവരുടെ ആ രീതിയിലുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈസാനബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹം പിന്നെ കുരിശിൽ പിന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്താണെങ്കിലും ഈസാനബി അലൈഹിസ്സലാമിന് ശേഷം ഏതാണ്ട് 6-8 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ക്രിസ്താബ്ദം എന്നൊരു ലെവലിലേക്ക് ഈ കലണ്ടറിനെ കൊണ്ടുവരുന്നത്. ഈ കലണ്ടറാണ് ഇന്നിപ്പോ ഇസ്ലാമിക ലോകത്ത് മൊത്തത്തിൽ അംഗീകരിച്ചു. ഇസ്ലാമിക ലോകത്തും അതല്ലാത്തടത്തും മൊത്തത്തിൽ ഈ ഒരു കലണ്ടറാണ് അല്ലെ, ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന ഈ കലണ്ടറാണ്. അപ്പൊ ഇവിടെ ആസൂത്രിതമായിട്ടുള്ള ചില ശ്രമങ്ങൾ ആര് നടത്തിയിട്ടുണ്ട്? ഹിജറ കലണ്ടറിനെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ, അത് മുസ്ലിങ്ങളിൽ നിന്ന് പിന്നെ തൂത്തുമാറ്റാൻ ചില ശ്രമങ്ങൾ ആര് നടത്തിയിട്ടുണ്ട്? ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് ചരിത്രത്തിൽ രേഖ കാണാം. ഉദാഹരണമായിട്ട് ഹിജറ വർഷം 12-ാം നൂറ്റാണ്ടിൽ അതായത് ഇതരവശം 12-ാം നൂറ്റാണ്ടിൽ തുർക്കി ഭരിച്ചിരുന്ന ഉസ്മാനി ഖിലാഫത്ത് അവർ അവരുടെ സൈന്യത്തെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ സൈന്യത്തെ, അതേപോലെ തന്നെ അവരുടെ ആയുധങ്ങൾ, അതുകൊണ്ട് അവർക്ക് സഹായം ആവശ്യമായിട്ട് വന്നു. അവര് യൂറോപ്യരോട് സഹായം അഭ്യർത്ഥിച്ചു. തുർക്കിക്കാര്, അതായത് ഫ്രാൻസ്, അതേപോലെ തന്നെ ജർമ്മനി, ഇംഗ്ലണ്ട്, ഇവരോട് അവർ സഹായം ചോദിച്ചു. അങ്ങനെ അവര് യൂറോപ്യന്മാർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് സഹായം തരാം, പക്ഷെ അവർ ചില കണ്ടീഷൻസ് അതിന് വെച്ചു. അതിൽ ഒരു കണ്ടീഷൻസ് എന്തായിരുന്നു അറിയോ? തുർക്കിക്കാരോട് ഉസ്മാനി ഖിലാഫത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് സഹായം തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്, പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്, അത് അംഗീകരിക്കുകയാണെങ്കിൽ ഓക്കെ. അവർ വെച്ച കണ്ടീഷൻസ് ഒന്ന്, ഇൽഗായി അത്തഖവീമുൽ ഹിജ്രി ഫി ദൗലത്തുൽ ഉസ്മാനിയ, ഇതായിരുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഉസ്മാനി രാഷ്ട്രത്തിൽ നിന്ന്, ഖിലാഫത്ത് രാഷ്ട്രത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ഹിജറ കലണ്ടർ എടുത്തു മാറ്റണം. അതവിടെ നടപ്പിലാക്കപ്പെട്ടു. ഇത് ചരിത്രത്തിലുള്ളതാ. ഇതേപോലെ തന്നെ ഹിജറ വർഷം 13-ാം നൂറ്റാണ്ട് ഈജിപ്തിൽ സംഭവിച്ചത്, കുറച്ച് ഈജിപ്തിന് കുറച്ച് പണം ആവശ്യമായി വന്നു. അതവര് ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടു, ഇംഗ്ലണ്ട് പോലുള്ള നാടുകളോട് ആവശ്യപ്പെട്ടു. പിന്നെ സൂയസ് കനാലിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട, അതിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് സമ്പത്ത് ആവശ്യമായിട്ട് വന്നു. അവരത് കൊടുക്കാൻ നേറ്റു, ഫ്രാൻസുകാരും അവരൊക്കെ അത് കൊടുക്കാൻ നേറ്റു. പക്ഷെ അവർ 6 ഷർത്ത് വെച്ചു എന്നാ, 6 ഇഷ്തറത്ത അലൈഹി സിത്തത്തു ഷുറൂത്തിൻ, ഈ ഇംഗ്ലണ്ടും ഫ്രാൻസും 6 ഷർത്തുകൾ വെച്ചു ഈജിപ്തിനോട്. അതിലൊന്നെന്തായിരുന്നു? ഈ ഹിജറ കലണ്ടർ നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ രൂപത്തിൽ, കാരണം ഹിജറ കലണ്ടർ എന്നുള്ളത് മുസ്ലിങ്ങളുടെ ചരിത്രത്തെ മനസ്സിലാക്കാനാണ്, മുസ്ലിങ്ങളുടെ ചരിത്രത്തെ അളക്കാനുള്ളതാണ്, അവരുടെ ചരിത്രം പഠിക്കേണ്ടത്, പിന്നെ അവരുടെ ആരാധനാ രീതികൾ മനസ്സിലാക്കപ്പെടേണ്ടത്, ഇതൊക്കെ ഈ ഹിജറ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഹിജറ കലണ്ടറിനെ ഇല്ലാതാക്കണം എന്നുള്ളത് പാശ്ചാത്യ ശക്തികളുടെ ശ്രമമായിരുന്നു. അതിനുവേണ്ടി അവർ ശ്രമിച്ചു, അതിലവർ വിജയം കണ്ടു എന്നുള്ളതാ. ഈ പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഈ പിന്നെ ഇന്ന് ലോകത്ത് മൊത്തം അവലംബിക്കുന്നു എന്ന് പറയുന്ന ഈ സൗരവർഷ കലണ്ടർ അല്ലെങ്കിൽ ഈ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അവസ്ഥ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ശാസ്ത്രീയമല്ല, അത് ബുദ്ധിപരമല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കത് അവലംബിക്കരുത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇന്ന് ലോകത്ത് മൊത്തം മാറ്റം വന്നു അവരുടെ ശ്രമങ്ങളുടെ ഫലമായി. ഇതൊരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം പുലർന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മുമ്പുള്ള അവരുടെ ശരിയകളെ, അവരുടെ സമ്പ്രദായങ്ങളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരും. അവർ ഒരു ഉടുമ്പിന്റെ മാതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതിൽ പ്രവേശിക്കും. സഹാബത്ത് ചോദിച്ചു, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ആണോ അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചര്യകളെ, ആചാരങ്ങളെ, സമ്പ്രദായങ്ങളെ, നിലപാടുകളെ, ആദർശങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരും എന്നുള്ളത് അല്ലാണ്ട് റസൂലിന്റെ ഹദീസ് ആയതുകൊണ്ടായിരിക്കാം. ഇന്ന് നമ്മളത് കൺകൊണ്ട് കാണുകയാണ്. ഇസ്ലാമിക ലോകത്ത് മൊത്തം ഇന്ന് അവലംബിക്കുന്നത് എന്താ? നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഒഴിച്ച് മൊത്തം അവലംബിക്കുന്നത് ഈ അബദ്ധങ്ങൾ നിറഞ്ഞ ശാസ്ത്രീയമല്ലാത്ത ഈ ഗ്രിഗോറിയൻ കലണ്ടറാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അവലംബിക്കരുത് എന്നുള്ളതാ. എന്തുകൊണ്ട് അത് അവലംബിക്കാൻ പാടില്ല? നമ്മള് ഖുർആന്റെ ആയത്തിന് അതെതിരാണ്, അതേപോലെ തന്നെ ഹദീസുകൾക്ക് അതെതിരാണ്, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുമായിട്ട് അതിന് മുഷാബഹത്ത്. ഏത് ഒരു കാര്യത്തിലും മറ്റുള്ള മതക്കാരുമായിട്ട് മുഷാബഹത്ത് പാടില്ല, അവരുമായിട്ട് സാദൃശ്യം പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഗണ്ഡിതമായിട്ടുള്ള തീരുമാനമാണ്. അതൊരു കലണ്ടറിന്റെ വിഷയത്തിൽ നിന്നല്ല, ഏതൊരു വിഷയത്തിലാണെങ്കിലും അവരുമായിട്ട് ഒരു താദാത്മ്യവും ഒരു സാദൃശ്യവും പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ വ്യക്തമായ കൽപ്പനയാണ്. പിന്നെ എങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പോലും വരിച്ചറിഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാത്ത, സഹാബത്ത് അംഗീകരിക്കാത്ത, സഹാബത്ത് സ്വീകരിക്കാത്ത ഈ കലണ്ടർ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ക്രിസ്ത്യാനികളുമായിട്ട് മറ്റുള്ള മതക്കാരുമായിട്ട് ഒരു മുഷാബഹത്തും പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഗണ്യമായ തീരുമാനമാണ്. പക്ഷെ ആ കലണ്ടറാണെന്ന് നമ്മുടെ വീടുകളിൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മുടെ ആരാധനാ രീതികൾ പോലും, നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഓരോ കാര്യങ്ങളും ഒക്കെ ഈ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനെപ്പറ്റി. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാല്, ഈ കലണ്ടർ അവലംബിക്കുന്നത് അവരോടുള്ള മുശാബഹത്താണ്. വസ്സഹാബത്ത് റളിയല്ലാഹു അൻഹും കാന താരിഖുൽ മീലാദി മൗജൂദൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നത് വസ്സഹാബ സഹാബത്ത് റളിയല്ലാഹു അൻഹു കാന താരിഖുൽ മീലാദി മൗജൂദ, ഈ ഗ്രിഗോറിയൻ കലണ്ടർ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. വലം യസ്തഅമിലുഹു, അവരത് എടുത്തിട്ടില്ല. വൽ അദലു അൻഹു ഇല താരിഖുൽ ഹിജ്രി, അത് വലിച്ചെറിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്, ഹിജറ കലണ്ടർ ഉണ്ടാക്കിയത്. വലഉ അത്താരിഖുൽ ഹിജ്രി, ഈ ഹിജറ കലണ്ടർ ഉണ്ടാക്കിയത് അവരത് വലിച്ചെറിഞ്ഞിട്ടാ. വലം യസ്തഅമലു അത്താരിഖുൽ മീലാദി, ഈ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് അവർ അമല് ചെയ്തിട്ടില്ല. മഅന്നഹു കാന മൗജൂദൻ ഫി ആദിഹിം, അവരുടെ കാലഘട്ടത്തിൽ ആ കലണ്ടർ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഹാദാ ദലീലുൻ അല അന്നൽ മുസ്ലിമീന യജിബു അൻ യസ്തഖില്ലു അൻ ആദാത്തിൽ കുഫാരി വ തഖാലീദിൽ കുഫാരി, ഈ ക്രിസ്ത്യാനികളെ ഈ കാഫിരീങ്ങളെ ഈ തഖലീദ് ചെയ്യുന്നതിൽ നിന്ന് മുസ്ലിങ്ങൾ നിർബന്ധമായും ഒഴിവാകണം എന്നുള്ളതിന്റെ തെളിവാണ്. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ലാസിയമ പ്രത്യേകിച്ചും വന്ന താരിഖ അൽ മീലാദി റുംസുൻ അലാദീനിയും. ഈ കലണ്ടർ യഥാർത്ഥ ഗ്രിഗോറിയൻ കലണ്ടർ എന്നുള്ളത് എന്താ, റുംസുൻ, അതൊരു സിംബലാണ്, അതൊരു ചിഹ്നമാണ്, അതൊരു പ്രതീകമാണ്. അലാദീനിയും, കണ്ടോ, അവരുടെ മതത്തിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തില്. ഇതുപോലും മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു ധാരണ പോലും ഇല്ല മുസ്ലിങ്ങൾക്ക്. യഥാർത്ഥത്തിൽ ഈ കലണ്ടർ അവരുടെ മതത്തിന്റെ ഒരു ചിഹ്നമാണ്. കാരണം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ പിന്നെ ഈ കലണ്ടർ ക്രിസ്താബ്ദം എന്നുള്ള പേര് ആ രീതിയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അവരുടെ ദീനിന്റെ അവരുടെ മതത്തിന്റെ ഒരു സിംബലാണിത്. ആ സിംബലാണ് ഇന്ന് ആര് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പിന്നെ അവര് അന്നഹു യർമുസീല തഅലീമി മീലാദിൽ മസീഹി, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ആ മീലാദിനെ മഹത്വപ്പെടുത്തുന്നതിലേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയ ഇഹ്തിഫാൽ ബിഹി അലാ റസീസന, അതേപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷം, വഹാദിഹി ബിദഅത്തുൻ ഇബ്തദഅഹ നസ്വാറ, ഇതൊക്കെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്. ഫനഹ്നുലാ നുഷാരിക്കുഹും വലാ നുഷജ്ജിഹും അലാ ഹാദ ശൈഇ, ഈ കലണ്ടറിന്റെ ഭാഗമായിട്ട് വന്ന സംഗതികളാണിത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം അതെങ്ങനെ വിശദീകരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതാ അർറഹ്ന ബി താരിഖയും, നമ്മൾ അവരുടെ ആ ഡേറ്റ കലണ്ടർ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഫമാനാഹു, അതിന്റെ അർത്ഥം അന്നന നുഷബ്ബിഹു ബിഹിം, നമ്മൾ അവരുമായിട്ട് സാദൃശ്യപ്പെടുന്നു എന്നാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അതാകട്ടെ ഇസ്ലാം ഹറാമാക്കിയതുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഇന്ദന, നമ്മുടെ അടുത്തുണ്ട് വല്ലാഹ് വലില്ലാഹിൽ ഹംദ്, നമ്മുടെ അടുത്തുണ്ട് അല്ലാഹുവിന് സർവ സ്തുതിയും. അത്താരിഖുൽ ഹിജ്രി, ഹിജറ കലണ്ടർ നമ്മുടെ അടുത്തുണ്ട്. അല്ലദീ വലഅഹു ലനാ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫത്തുർ റാഷിദ ബിഹദറത്തിൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളുടെ അൻസാരീങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഇസ്ലാമിന്റെ മഹാനായ ഖലീഫ ഉണ്ടാക്കിയ ഹിജറ കലണ്ടർ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് അത് മതി, അല്ലാഹുവിനാകുന്നു സർവ സ്തുതിയും എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഇതിന് കൊടുക്കുന്ന മറുപടി. അപ്പോ ഈ കലണ്ടറിലേക്ക് തിരിച്ചു വരിക എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇതിന് ഇത് മാത്രമല്ല, നേരത്തെ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചു അത് മതവിരുദ്ധമാണ്, അത് അശാസ്ത്രീയമാണ്, അത് അബദ്ധമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഗ്രിഗോറിയൻ കലണ്ടറിലെ ചില മാസങ്ങൾ 31, ചിലത് 28, ചിലത് 4 കൊല്ലം കൂടുമ്പോൾ 29, ചിലത് 31. ഇതിന്റെ പിന്നിലുള്ള രസകരമായ പല സംഗതികളും ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ജൂലിയൻ കലണ്ടർ എന്ന പേര് വരാനുള്ള കാരണം എന്താ, അത് ജൂലിയസ് സീസർ ഉണ്ടാക്കിയ കലണ്ടർ ആയതുകൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ജൂലിയസ് സീസർക്ക് ഒരു ആഗ്രഹം, എന്ത്, ലോകത്തിന്റെ അവസാനം വരെ എന്ത് ചെയ്യണം, എന്റെ നാമം അനശ്വരമാകണം എന്ന് ജൂലിയസിനൊരാഗ്രഹം. അപ്പൊ ജൂലിയസ് എന്ത് ചെയ്തു, ഒരു മാസത്തിന്റെ പേര് ജൂലൈ, അത് അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അത് എന്താണ്, അതിന് പിന്നെ ദിവസങ്ങൾ കൊടുത്തു, പിന്നെ ഫെബ്രുവരി എന്നൊരു ദിവസം എടുത്തിട്ട് അതിന് കൊടുത്ത് അതെന്താക്കി 31. അതിനുശേഷം ആര് വന്നു, അഗസ്റ്റസ് ചക്രവർത്തി, അയാൾക്കും ഒരാഗ്രഹം ജൂലിയസിനെ പോലെ എന്താകണം, എന്റെ നാമം ലോകത്ത് അനശ്വരമാകണം. അയാൾ എന്ത് ചെയ്തു, അടുത്തത് 30 ദിവസമാണുള്ളത് ആഗസ്റ്റ്. അപ്പോ മറ്റേയാളെക്കാൾ ജൂലിയസിനേക്കാൾ കുറവും വരാൻ പാടില്ല, അയാൾ ഫെബ്രുവരിയിൽ നിന്ന് വീണ്ടും ഒരു ദിവസം എടുത്തിട്ട് ആഗസ്റ്റിലേക്ക് ചേർത്തി. അങ്ങനെ അതെന്തായി, ആഗസ്റ്റും ആഗസ്റ്റ് മാസവും 30 ദിവസമായി. ഇങ്ങനെ പിന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു നിലക്കും ശാസ്ത്രീയമല്ലാത്ത ഒരു കലണ്ടറാണിത്. ഇതേപോലെ തന്നെ അങ്ങനെ ഫെബ്രുവരി 28 അത് 4 വർഷം കൂടുമ്പോൾ എന്തായി? അത് 29 അങ്ങനെ അത് വരുള്ളൂ. ഇത് മാത്രമല്ല, പിന്നെ ഈ ജൂലിയൻ കലണ്ടറിന്റെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ കുറെ വർഷങ്ങൾ കൂടുമ്പോൾ കുറെ ദിവസങ്ങൾ അതിൽ എക്സ്ട്രാ ആയിട്ട് വരും, കുറെ ദിവസങ്ങൾ എക്സ്ട്രാ ആയിട്ട് വരും. അങ്ങനെ 10 ദിവസങ്ങൾ എക്സ്ട്രാ ആയിട്ട് വന്നു. അപ്പൊ ഈ കലണ്ടറിനെ പരിഹസിച്ച ഗ്രിഗോറിയൻ എന്ത് ചെയ്തു? 1582 ഒക്ടോബർ 4, പിന്നെ കലണ്ടറിൽ നോക്കിയാല് 5 ഒക്ടോബർ 6 ഒക്ടോബർ 7 ഒന്നും കാണൂല. അയാൾ എന്ത് ചെയ്തു? ആ ദിവസങ്ങളാണ് മാറ്റിയിട്ട് പിന്നെ ഡേറ്റ് തുടങ്ങുന്നത് 15 ഒക്ടോബർ. ഇതൊക്കെ ഓര് തീരുമാനിച്ചു. എന്നിട്ട് ഈ പൊട്ടൻ കലണ്ടറാണെന്ത് ഈ മുസ്ലിങ്ങൾ പിന്തുടരുന്നത്? അത് അയാൾ തീരുമാനിച്ചു. കാരണം അതിലുള്ള അബദ്ധമാണ്, അത് പരിഹരിക്കാൻ പറ്റൂല. ഇങ്ങനെ ദിവസങ്ങൾ കൂടി വരികയാണ്, അത് പ്രശ്നമാണ്. അവെന്ത് ചെയ്തു? 4 ഒക്ടോബർ ചൊവ്വാഴ്ച, പിന്നെ അടുത്ത ദിവസം ആ കലണ്ടറിൽ തുടങ്ങുന്നത് എന്താണ്? 15 ഒക്ടോബർ വെള്ളിയാഴ്ച. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ മാത്രമല്ല, ഈ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ മാസങ്ങളുടെ ഓരോ പേരുകളും അവരുടെ ദൈവങ്ങളുടെ പേരുകളാണ്, അവരുടെ ദേവന്മാരുടെ, ആ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരുടെ നക്ഷത്രങ്ങളുടെ പേരുകളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി, അതേപോലെ തന്നെ ജൂലൈ, അതാ ചക്രവർത്തിന്റെ പേരാ. ആ ആഗസ്റ്റ്, അതാ ചക്രവർത്തിന്റെ പേരാ. ഇങ്ങനെ ഓരോന്നും അവരുടെ ദേവന്മാരുടെ പേരുകള്, ദിവസങ്ങൾ പോലും അല്ലെ, സൺഡേ അവരുടെ ദേവന്റെ, സൂര്യദേവന്റെ പേരാ, മൺഡേ, ട്യൂസ്ഡേ. ഇങ്ങനെ തീർത്തും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമാണ് ഈ സൗര ഇന്നുള്ള ഈ ഗ്രിഗോറിയൻ കലണ്ടർ. സൂര്യനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിർവഹിച്ച തീർത്തും ശാസ്ത്രീയമല്ലാത്ത, അതുകൊണ്ട് അത് തിരുത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനവുമായി അതിനെ ബന്ധപ്പെടുത്തുന്നതിനെ ക്രിസ്ത്യാനികൾ പോലും വിമർശിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ പോലും അതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോ ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ, പ്രശ്നങ്ങൾ അതിനുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇത്തരക്ക് ആരാധനാ രീതികൾ ഉണ്ടാവും. അപ്പോ പിന്നെ ഉദാഹരണമായിട്ട് ചില പിന്നെ സൂര്യത്തിന്റെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ പകല് കൂടുതലുള്ള സ്ഥലങ്ങൾ, അവിടെ എന്നും പകല് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ രാത്രി കൂടുതലുള്ള സ്ഥലങ്ങൾ, ചൂട് കൂടുതലുള്ള സ്ഥലങ്ങൾ, ചൂട് കുറവുള്ള സ്ഥലങ്ങൾ. നമ്മൾ ആരാധനാ രീതികൾ ഈ സൗരവർഷത്തിനനുസരിച്ച് തീരുമാനിക്കുമ്പോൾ എന്താവും? പകല് കൂടുതലുള്ള ആളുകൾക്ക് ക്യാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ആയിരിക്കും, അതിന് മാറ്റം വരില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് അബദ്ധം സംഭവിച്ചത്. ഇതേപോലെ തന്നെ രാത്രി എന്ന് അതേ രാത്രി തന്നെ ഇരിക്കും. ചൂടുകാലത്ത് നോമ്പ് നോൽക്കുന്ന ആളുകൾ ആ ചൂടുകാലത്ത് തന്നെ നോമ്പ് നോൽക്കേണ്ടി വരും. എന്നാൽ ചന്ദ്രന്റെ ഇതിനനുസരിച്ചിട്ട് കാലഘടന തീരുമാനിക്കുമ്പോഴോ അത് മാറി മാറി വരും. ഒരു പ്രാവശ്യം ചൂട് സമയത്ത് നോമ്പ് നോറ്റ ആളുകൾ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആരാധനകൾ അനുഷ്ഠിച്ച ആളുകൾ, പിന്നെ അവർക്ക് എന്താകും? അത് ശൈത്യകാലത്ത് കിട്ടും, അതല്ല വസന്തകാലത്ത് കിട്ടും. ഇങ്ങനെ ഋതുഭേദങ്ങൾ മാറി വരും. അപ്പൊ ആ ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ചന്ദ്രനെ അടിസ്ഥാനമാക്കുക എന്നുള്ളത് അള്ളാഹ് തീരുമാനിച്ച കാര്യമാണ്. അതിനെ മാറ്റിമറിക്കുകയാണ് മനുഷ്യർ ചെയ്തത്. പുരാതന കാലഘട്ടത്തിൽ റോമക്കാർ പോലും ചന്ദ്രനായിരുന്നു അടിസ്ഥാനമാക്കിയിരുന്നത് എന്നുള്ളത് നമ്മൾ വായിച്ചു. അപ്പൊ അതിനെ മാറ്റിമറിച്ചു, ഈ രൂപത്തിലേക്ക് അവര് കൊണ്ടുവന്നു. ഇനി ഇത് മാത്രമല്ല, ഈ ചന്ദ്ര കലണ്ടർ എന്നുള്ളത് ചന്ദ്രനെ നോക്കുമ്പോൾ അത് ആർക്കും പറ്റും. മാസത്തിന്റെ തുടക്കം ഒരാൾക്ക് അറിയാന്, പിന്നെ സൗരവർഷം അനുസരിച്ച് ഒരാൾക്ക് പറ്റുമോ? അതേപോലെ തന്നെ അതിന്റെ ഒടുക്കം, അതേപോലെ തന്നെ അതിന്റെ അവസാനം. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ ഇത് മാസം കണ്ടാൽ അവർക്കൊന്ന് പറയാൻ പറ്റും. മാസം ഉദിച്ചിട്ട് ഇന്ന് 2-ാമത്തെ ദിവസമാണ്, ഇന്ന് പകുതിയായിട്ടുണ്ട്, ഇതാ മാസം ഏതാണ്ട് തീരാറായിട്ടുണ്ട്, ഇതാ പൂർണ്ണ ചന്ദ്രനാണ്. അത് ഏതൊരു സാധാരണക്കാരും, കാരണം വളരെ പിന്നെ ആ രൂപത്തിലാണ് അള്ളാഹ് ഈ ഇതിനെ ചന്ദ്രനെ സംവിധാനിച്ചത് എന്നുള്ളത് നമ്മൾ ആയത്തുകൾ പഠിച്ചു. മനുഷ്യന്മാർക്ക് കണക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വർഷങ്ങളും മാസങ്ങളും കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചന്ദ്രന്റെ സഞ്ചാരത്തെ ഞാൻ നിശ്ചയിച്ചത് എന്നുള്ളത് വ്യക്തമായി തന്നെ അള്ളാഹിന്റെ നസ് നമ്മൾ വായിച്ചു. അപ്പോൾ ഈ പിന്നെ രൂപത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണെന്ത് ഈ കലണ്ടറിന്, ഈ പിന്നെ സൗരവർഷ കലണ്ടർ അല്ലെങ്കിൽ ഈ ജൂലിയൻ കലണ്ടർ അല്ല ഈ ഗ്രിഗോറിയൻ കലണ്ടറിനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിലുള്ള അശാസ്ത്രീയതകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ ഇതൊന്നും ഒരിക്കലും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളും അല്ല. അപ്പോൾ ഈ രൂപത്തിലേക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരെ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിജറ കലണ്ടറിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഈ അതാണ് നമ്മുടെ കലണ്ടർ. അത് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം, അതിൻ്റെ മാസങ്ങളെക്കുറിച്ച്, അതിൻ്റെ ദിവസങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകണം. അത് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് മുസ്ലിങ്ങളുടെ ഒരു സിംബലാണ്, ചിഹ്നമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന രീതി അതാണ്. അവരാണ് ഈജറ കലണ്ടർ നമുക്ക് നൽകിയിട്ട് പോയത്. അത് വലിച്ചെറിയുക എന്നുള്ളത് പ്രമാണങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് മാതൃകയാകാൻ പറ്റുന്ന സന്ദർഭങ്ങളിലെങ്കിലും ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും നേരായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.